ഹലോ, നമസ്കാരം. സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാവർക്കും. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മൂന്ന് വിഷയങ്ങൾ ആദ്യത്തേത്, സിദ്ദിഖ് കാപ്പന് 2 വർഷത്തിന് ശേഷം ജയിൽ മോചിതനാകാൻ കഴിഞ്ഞിരിക്കുന്നു. ഹാത്രസിലെ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് പോകുന്നത്. വഴിയിൽ വെച്ച് അദ്ദേഹത്തെ ഉത്തർപ്രദേശ് പോലീസ് പിടിക്കുകയും ഹാത്രസിൽ കലാപമുണ്ടാക്കാൻ ആസൂത്രിത പദ്ധതിയോടെ വന്നയാൾ എന്ന ചാർജ് ചുമത്തി ജയിലിലടക്കുകയുമാണ് ഉണ്ടായത്. ഒന്നിലധികം കേസുകളുണ്ടായിരുന്നു. 2 മാസം മുൻപ് അദ്ദേഹത്തിന് ED കേസിൽ ജാമ്യം കിട്ടി. 40,000 രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അത് കലാപം ഉണ്ടാക്കാനുള്ള ഫണ്ടാണ് എന്നാണ് അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയതിന് ശേഷവും പക്ഷേ മറ്റൊരു കേസ് കൂടി ഉണ്ടായിരുന്നു. ആദ്യം കിട്ടിയത് UAPA കേസാണ്, പിന്നെ ED കേസിലാണ് ജാമ്യം. ഈ 2 കേസിൻ്റെയും ജാമ്യ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷവും പിന്നെയും നടപടിക്രമങ്ങളുടെ പേരിൽ ദീർഘദിവസങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നത്. അതൊരു അസാധാരണമായ സംഗതിയാണ്. എനിവേയും, ഭരണകൂടം ഇത്ര ഗുരുതരമായ കുറ്റങ്ങൾ ആക്ഷേപിക്കുന്ന ഒരാൾക്ക് ഈ ജാമ്യം കിട്ടി ഇത്രയും വലിയ സങ്കീർണതകളെ മറികടന്ന് പുറത്തിറങ്ങി വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ആ നിലയ്ക്കൊരു വലിയ പ്രാധാന്യം അതിനുണ്ട്. ഒപ്പം സിദ്ദിഖ് കാപ്പൻ പുറത്തിറങ്ങി വന്നത് വലിയ എന്തോ കുഴപ്പം പിടിച്ച കാര്യമായിട്ട് ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് അവരുടെ അഭിപ്രായം. നാസർക്ക് ഈ 2 വർഷക്കാലം സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ അതിജീവിച്ച അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ തോന്നുന്നത് എന്താണ്?
അത് പേഴ്സണലായിട്ട് സിദ്ദിഖ് കാപ്പൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളുണ്ട്. അതേ പ്രശ്നം തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പ്രതീകമാണ് വ്യക്തിപരമായിട്ട് ചില ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത പിന്നെ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്നതിൽ എക്കാളപ്പുറം എനിക്കിത് തോന്നുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു പ്രതീകമാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ സിദ്ദിഖ് കാപ്പൻ പുറത്തു വരാനുള്ള ഇത് തന്നെ എന്താണ്, പുറത്തു വരാൻ ഇപ്പം ഇത്രയൊക്കെ താമസിച്ചിട്ടും രണ്ട് കൊല്ലത്തോളം കടന്ന് ഇത്രയും ഭയങ്കരമായ കേസ് വന്നു എന്നിട്ടും പുറത്തു വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം നമ്മൾ നോക്കണം. ഈ പുറത്തു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയത് അത് ശരിക്കൊരു എന്താ പറയുക, ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ദയനീയമായി പൊരുതുന്ന അതിൻ്റെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന ദയനീയമായി പൊരുതുന്ന ഒരു പിന്നെ ജുഡീഷ്യറിയും എന്നാൽ തുടക്കത്തിലേ പൊരുതി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മാധ്യമ സംവിധാനവും ഉള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഈ സ്ഥാനം എന്നൊഴിക്കണം. എന്നാൽ ഈ ഫൈറ്റ് നടത്തേണ്ടിയിരുന്നത് മാധ്യമങ്ങളാണ്. അച്ഛാ വളരെ കൃത്യമാണ് എന്താണ് പിന്നെ ഇയാൾക്കെതിരെയുള്ള ആരോപണം. ഒരു അയാളെ യാതൊരു തരത്തിലും വ്യക്തിപരമായിട്ട് അയാൾക്ക് യാതൊരു താല്പര്യം, ഇപ്പം കേരളത്തിൽ നിന്നൊരു മനുഷ്യൻ പോയിട്ട് കേരളത്തിൽ നിന്നൊരു മുസ്ലിമായ ഒരു മനുഷ്യൻ പോയിട്ട് പിന്നെ കലാപമുണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ലല്ലോ പിന്നെ UP ഉത്തർപ്രദേശ്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യന് പോയിട്ട് കലാപം ഉണ്ടാക്കാനുള്ള കാരണവുമല്ലല്ലോ അവിടെ നടന്നത്. ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു, അത് അവിടുത്തെ ഗവൺമെൻറ്റും പോലീസും കൈകാര്യം ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നാട്ടുകാർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഷേധം 2-3 ദിവസം നീണ്ടു നിന്നപ്പം ഡൽഹിയിൽ നിന്ന് എല്ലാവരും പോകുന്നത് പോലെ, എല്ലാ ജേർണലിസ്റ്റുകളും ഡൽഹിയിൽ നിന്ന് പോകുന്നത് പോലെ ഇയാളും പോയി എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് ഇയാൾക്കാൽ പങ്കില്ലാന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ബോധ്യം എല്ലാവർക്കും ഉണ്ടായി. എല്ലാവർക്കും മീൻസ് ഈ പിന്നെ മാധ്യമരംഗത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും അതേപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്കും എന്താണ് സംഭവിച്ചതെന്ന് ബോധ്യമുണ്ടായിരിക്കേ ഇതിൽ ശരിക്കും ആദ്യം ഫൈറ്റ് ചെയ്യേണ്ടത് അവരായിരുന്നു. കഴിഞ്ഞില്ല വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ 1975 പരാജയപ്പെട്ടതുപോലെ അല്ല ഇപ്പം മാധ്യമങ്ങൾ പിന്നെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ പോസിറ്റീവ് സ്വഭാവത്തോട് പരാജയപ്പെട്ടത്. ഇപ്പോൾ ശരിക്കും പരാജയപ്പെട്ട് കഴിഞ്ഞ ഒരു സംവിധാനമാണ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞതുപോലെ മീഡിയ അല്ല പിന്നെ ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിക്ക് ഇതിൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന് പിന്നെ കാണിക്കണം. ഇതിൻ്റെ മുമ്പിലുണ്ട് എന്ന് കാണിക്കുക ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും കാണിക്കണം. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ജുഡീഷ്യറി ഇങ്ങനെ പിന്നെയും പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കാപ്പൻ രക്ഷപ്പെട്ടു വന്നത്. ഇതുപോലും പിന്നെ എന്താ പറയുക, ഈ ഇതുപോലും ഒരു ആത്യന്തികമായ രക്ഷപ്പെടലോ ആത്യന്തികമായൊരു ആശ്വാസമായി ആയിക്കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. തന്നെയുമല്ല ഇപ്പോഴും അതിന് ശേഷം ഇതിങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ പിന്നാലെ വരുന്ന എന്താ, കാപ്പൻ വന്നതിന് ശേഷം പിന്നാലെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പം ഈ പിന്നെ കാപ്പൻ്റെ എന്താ പറയുക, ഈ കാപ്പൻ്റെ തടവ് ആഘോഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് പിന്നാലെ തടവിലാവാനുള്ളവരുടെ പട്ടിക എന്ന് പറഞ്ഞിട്ടാണ്.
യെസ്, ദൗസര, ഇതിനകത്തൊരു ചോദ്യമുള്ളത്, അതായത് 2 വർഷം സിദ്ദിഖ് കാപ്പനെ പോലെ നമുക്കൊരിക്കലും ഡൈജസ്റ്റിംഗ് ആവാത്ത കുറേ കുറ്റങ്ങൾ പറഞ്ഞൊരാളെ പിടിച്ചകത്തിടുന്നു. ആ തടവ് എന്തുമാത്രം ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് മൊത്തം ജേർണലിസ്റ്റ് ഫ്രെറ്റേണിറ്റിക്കെന്നാണ് ചോദിക്കുന്നത്. ആളുകൾക്ക് ഒരു ഭയം കൊടുക്കാൻ ഒരു ആ ഒരു ഭയത്തിൻ്റെ മെസ്സേജ് പാസ് ചെയ്യുന്നതിൽ ഭരണകൂടം എന്തുമാത്രം വിജയിച്ചിട്ടുണ്ട്. ഇപ്പം ശ്രദ്ധിക്കാപ്പൻ പുറത്തു വരുന്നതിന് പിന്നാലെ പകരം പോകുന്നത് ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉയർത്തിക്കൊണ്ട് വലിയൊരു വ്യാജപ്രചരണം നടത്തുകയാണ് മാധ്യമങ്ങളെ നിരന്തരം ചോദ്യം ചെയ്യാൻ പോകുന്നു ഇനി ആളുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ മാധ്യമങ്ങളെ ഭയപ്പെടുത്തി വരുതിയിലാക്കുന്നതിനുള്ളൊരു ടൂളെന്ന നിലയ്ക്ക് ശ്രദ്ധിക്കാപ്പൻ എപ്പിസോഡ് എങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് തോന്നുന്നത്?
അല്ല, ഓഫ്കോഴ്സ് ഭയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അത് പക്ഷേ ഭീരുക്കളെ അത് ഭയപ്പെടുത്തുന്നുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ഇതിൽ ഈ ശ്രദ്ധിക്കാപ്പൻ എപ്പിസോഡിൽ കാണുന്ന രണ്ട് പേരുകൾ പ്രത്യേകമായി പരാമർശിക്കണം എന്ന് വിചാരിക്കുകയാണ്. അതിലൊന്ന് മിജി പി ജോസാണ്, നമ്മുടെ പഴയ സഹപ്രവർത്തകയാണ്. നിഷാദിന് ഓർക്കുന്നുണ്ടാവും, മിജി ഇവിടെ ഒരു സാധാരണ നിലയിൽ വാർത്തയൊക്കെ വായിച്ചു പോകുന്ന ഒരു ജേർണലിസ്റ്റായിരുന്നു, ഒരു ജൂനിയർ ജേർണലിസ്റ്റായിരുന്നു. അപ്പോൾ അതിനിടയിൽ അവർ വിവാഹം നടക്കുന്നു, വിവാഹ ആഘോഷത്തിന് വേണ്ടിയാണ് അവർ ഡൽഹിയിലേക്ക് അവധിയെടുത്ത് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ റിക്വസ്റ്റ്, അവർ അവധിയെടുത്ത് പോകുന്ന നമ്മളാണ് പറഞ്ഞത് നീ അവിടെ വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് അവർ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ വേറൊരു മിജിയാണ് കാണുന്നത്, ഇവിടെ ഈ ബുള്ളറ്റിൻ വായിച്ച് പോയിരുന്ന മിജിയല്ല, വളരെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഫീൽഡ് റിപ്പോർട്ടർ. പക്ഷേ പിന്നെ ഈ ശ്രദ്ധിക്കാപ്പൻ ഇഷ്യൂ വന്നപ്പോൾ അതിലാദ്യം നോക്കുക, ആദ്യം ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്ന മിജിയാണ്. ആ ശ്രദ്ധിക്കാപ്പൻ മൂവ്മെൻറ്റിന് മുമ്പിൽ അവളുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്തംഭിച്ചു പോയ മിജിയെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വക്കീൽ ചെയ്യാന്നുള്ളതല്ല, ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ ഒരു മിഷൻ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഞാൻ ഇതിൻ്റെ പല ഘട്ടങ്ങളിലും മിജിയായിട്ട് സംസാരിച്ചിരുന്നു. അവരനുഭവിച്ച ഒരുപാട് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു, ഒരുപാട് വിഷമങ്ങൾ കുടുംബത്തിൽ നിന്ന്, കുടുംബത്തിൽ വെച്ചാൽ വീട്ടുകാർ എന്നുള്ള അർത്ഥത്തിലല്ല, വലിയ സുഹൃത്തുക്കളിൽ നിന്ന്. അവർ താമസിക്കുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊക്കെ ആയിരിക്കാം വന്നിട്ട് അവരെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കാം. ഇപ്പം നിഷാദ് താമസിക്കുന്ന അപ്പുറത്തിപ്പുറത്തൊക്കെ വന്നിട്ട് പോലീസുകാരെ അന്വേഷിച്ചിട്ടുണ്ടാകുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും, അങ്ങനെ നിരന്തരം അന്വേഷിക്കുക. പിന്നെ ഒരു തരം സർവിലൻസിൽ ഞാനിങ്ങനെ കഴിയുകയാണെന്ന ബോധം നിരന്തരം അവളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. അവൾ ഇന്ന് ഞാനിപ്പോൾ ഈ ശ്രദ്ധിക്കാപ്പൻ്റെ ഇറങ്ങിയതിന് ശേഷം ഞാൻ മിജിയെ വിളിച്ചിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് ഈ ഹേബിയസ് കോർപ്പസ് കൊടുത്തതിന് ശേഷം ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഒരു ക്രൈം ബ്രാഞ്ചോ മറ്റാണ് അവരുടെ നോട്ടീസ് വന്നത്, ഒരു ക്രിസ്മസിൻ്റെ തലേദിവസമാണ്. ആ ഡൽഹിയിലിരിക്കുന്ന ഒരു വനിത, വളരെ ജൂനിയറായിട്ടുള്ള ഒരു വനിതാ ജേർണലിസ്റ്റ് ഇങ്ങനെ ഒരു നോട്ടീസ് കൈപ്പറ്റുക എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ആ നിലക്ക്. പക്ഷേ അവർ ഫൈറ്റ് ചെയ്തു നിന്നല്ലോ. അതെന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ബി ജെ പി നേതാക്കൾ, ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ മിജിയെ പേരെടുത്തിട്ട് അവൾക്കെതിരെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. നിഷാദ് ഓർക്കുന്നുണ്ട്? പക്ഷെ എന്താ ഒന്നും ആലോചിച്ച് നോക്കും നിഷാദെ, വളരെ സാധാരണഗതിയിൽ ജീവിച്ചു പോരുന്ന ഒരു 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 ജൂനിയറായ ജേർണലിസ്റ്റ് ഒരു ഒരു മൂവ്മെൻറ്റിന് മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുകയാണ്. അപ്പം ഭരണകൂടം വിജയിക്കുകയാണ് ചെയ്ത്, പരാജയപ്പെടുകയാണ് ചെയ്ത്,
ഭയം ഉണ്ടാക്കുന്നതിൽ
വിജയിച്ചിട്ടില്ല. റയ്ഹാനത്തിനെടുക്കൂ, റയ്ഹാനത്തിന് നിഷാദെ നേരത്തെ അറിയാമായിരുന്നു, ആർക്കും അറിയില്ല. പക്ഷെ റയ്ഹാനത്തിൽ നിന്ന് മലയാളികൾ എല്ലാവരും അറിയുന്ന ഒരു ഫൈറ്ററായി മാറിയില്ലേ?
യെസ്,
അവരല്ലേ ഈ മൂവ്മെൻറ്റിന് മുമ്പോട്ട് കൊണ്ടുപോയത്. അവർ നടത്തിയുള്ള എത്ര 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 വേദികളിൽ അവർ വന്ന് അവർ പ്രസംഗിച്ചു, അവരുടെ പ്രഭാഷണങ്ങൾ എത്രയധികം ആളുകൾ കേട്ടു. എന്ത് ധീരതയോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത്, എന്തൊരു വ്യക്തതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വന്തം ജീവിത പങ്കാളി അകത്തു പോയപ്പോൾ, ജയിലിലായപ്പോൾ അവർ തളർന്നു പോവുകയല്ലേ ചെയ്തത്? അവർ നേരത്തെ അല്ലാതിരുന്ന, ഇന്നിപ്പോൾ ആരോ എഴുതിയത് കണ്ടു, അവരുടെ മക്കൾ ഈ അറസ്റ്റിന് മുമ്പുള്ള ഉമ്മയും ശേഷമുള്ള ഉമ്മയും രണ്ട് ഉമ്മയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഭരണകൂടം നിങ്ങളെ ഭീതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വിറച്ച് കിടന്നു പോവുകയല്ല ചെയ്യുന്നത്, ഞങ്ങൾ ധീരമായി പൊരുതും എന്ന സന്ദേശം നൽകിയ രണ്ട് സ്ത്രീകളാണ് ഇവർ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് ഭീതിപ്പെടുത്തുക എന്ന ലക്ഷ്യം വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതേസമയം ഭീരുക്കളായിപ്പോയ ആളുകളുണ്ട്, ശ്രദ്ധിക്കാപ്പിനെതിരെ മൊഴി കൊടുത്ത ആളുകളുണ്ട്. അവർ ടിപ്പു സുൽത്താൻ പറഞ്ഞില്ലേ, ഭീരു എന്താണ് ഒരു കുറുക്കനെ പോലെ 100 കൊല്ലം ജീവിക്കുന്ന, ഓരോ ദിവസവും ഭീരുവായി ജീവിക്കാതാണ് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമായിരിക്കും. അത് അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ നാസർക്ക് ഒടുവിൽ പറഞ്ഞില്ലേ, കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരുപാട് ജേർണലിസ്റ്റുകളെ ചാപ്പയടിക്കുകയാണ്. അത് അവർ ഒരു സുടു ഇറങ്ങുമ്പോൾ കുറേ സുടുക്കൾ കയറാൻ പോകുന്നു, ജയിലിൽ കയറാൻ പോകുന്നതാണ് ക്യാമ്പയിൻ. ആ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജേർണലിസ്റ്റുകളുടെ ഒരു ആ സവിശേഷത എടുത്ത് നോക്കൂ. ഒന്നുകിൽ അവർ മുസ്ലിം പേരുകളായിക്കാരായുള്ള ജേർണലിസ്റ്റുകൾ, വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ, മനോരമയുള്ളവരുണ്ട്, പിന്നെ മാധ്യമത്തിലുള്ളവരുണ്ട്, മറ്റ് ചാനലുകളിലുള്ള ആളുകളുണ്ട്, മുസ്ലിം പേരുകാരാണ്. പിന്നെയുള്ള ആരാണ്? മുസ്ലിം ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാസിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ നിലപാടുകൾ സ്വീകരിച്ചിട്ട് എഴുതുകയും പറയുകയും ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ. അവരിങ്ങനെ ഇയർമാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇനി അകത്ത് പോകാനുള്ള ഇവരാണ്. ആരാണ് ഇത് ചെയ്യുന്നത്? ഇവിടുത്തെ പ്രസിദ്ധരായുള്ള സംഘ് പരിവാർ ഹാൻഡിലുകളാണ് ഇത് വരുന്നത്.
യെസ്
എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വേട്ടയാടും എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. അപ്പം സിദ്ദിഖാപ്പൻ ഇറങ്ങിയപ്പോൾ പിന്നെ ഈ ആ ഈ ഭീതിയുടെ വ്യാപാരം കുറഞ്ഞു പോകുമോ എന്നവർ ഭയക്കുന്നുണ്ടാവും. അതുകൊണ്ട് പുതിയ ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ, ഭയപ്പെടുത്താൻ, ചാപ്പേടിക്കാൻ, ഇതൊക്കെ അങ്ങേരും വഷളായിട്ടുള്ള ഏർപ്പാടുകളാണ്. പക്ഷേ ഇതൊന്നും ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ലേ. നോക്കൂ, ഇതിനോടൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജം നൽകുന്ന ഒരാളാണ്, ഒരു സംഭവമാണ് ഈ സിദ്ദിഖാപ്പൻ എപ്പിസോഡ് എന്ന് പറയുന്നത്.
യെസ്, നിശ്ചയമായും സിദ്ദിഖാപ്പൻ്റെ ഭരണകൂടം വേട്ടയാടുന്നതിന് പലതരം ഉദ്ദേശങ്ങളുണ്ട്. അതിലൊന്ന് സമൂഹത്തിൽ, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഭയം വിതയ്ക്കുക എന്നത്. എന്ന് വെച്ചാൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വാർത്തകളെ വലിയ കാര്യമായി കൈകാര്യം ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന സന്ദേശമാണ്. പക്ഷേ അതിനെതിരെ ചെറുത്ത് നിന്ന ആളുകൾ, അപ്രതീക്ഷിതമായി അതിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് കടന്നു വന്ന ആളുകൾ, അവർ പ്രത്യാശ ഉണ്ടാക്കുന്നവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ മറ്റൊന്ന്, സംഘപരിവാർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന, ചോദ്യം ചെയ്ത ആളുകളുടെ പട്ടിക ഇനിയും സ്ഥിരീകരിക്കാൻ കഴിയാത്ത, വസ്തുതകളുമായി ബന്ധമുണ്ടെന്ന് നമുക്ക് ഒരു നിലയ്ക്കും പറയാൻ കഴിയാത്ത ഒന്ന്. അതും ഭയപ്പെടുത്താനുള്ള ഒരു മാർഗമാണ്, പക്ഷേ അത് എക്സ്പോസ് ചെയ്യപ്പെടും. നമ്മുടെ രണ്ടാമത്തെ വിഷയം, ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തുടർച്ചയായി സ്വീകരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഇന്നലെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാരിൻ്റെ, രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ന്യൂനപക്ഷ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വിഹിതമെല്ലാം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ടെക്നിക്കൽ കോഴ്സുകളുടെ കാര്യത്തിൽ അതിനുവേണ്ടി പ്രഖ്യാപിച്ചിരുന്ന സ്കോളർഷിപ്പ് വേണ്ട 350 കോടിയിൽ നിന്ന് 44 കോടി രൂപയാക്കി ചുരുക്കി കളഞ്ഞു. മദ്രസകൾക്ക്, മറ്റ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കായി മാറ്റിവെച്ചിരുന്ന ഫണ്ട് 93% വെട്ടിക്കുറച്ചത്. എന്ന് വെച്ചാൽ വെറും 10 കോടി രൂപയെ അതിന് മാറ്റിവെച്ചിട്ടുള്ളൂ. പ്രീ മെട്രിക് കോഴ്സുകളുടെ കാര്യം എടുത്താലും ഇതേ നിലയാണ്. ഇതിന് മുൻപും 9th class താഴെയുള്ള കുട്ടികളുടെ ഈ സ്കോളർഷിപ്പ് കട്ട് ചെയ്യുന്നതിനാവശ്യമായ മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തിയത് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ, വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ്, അവരുടെ പഠന സൗകര്യം പോലുള്ള കാര്യങ്ങൾ ഭരണകൂടം അതിൻ്റെ താല്പര്യം കുറയ്ക്കുകയാണ്, വിഹിതം കുറയ്ക്കുകയാണ്, അറ്റൻഷൻ കുറയ്ക്കുകയാണ് എന്ന് നമുക്കിപ്പോൾ കാണാം. ദിവസം ഞാൻ ചോദിക്കുന്നത്, ന്യൂനപക്ഷങ്ങളൊരു പ്രത്യേക വിഭാഗമാണ്, അവർ ന്യൂനപക്ഷമാണ്, ദുർബലരാണ്, അവർക്ക് ഒരു കൈപിടിച്ചു എടുത്തുകൊണ്ട് വരേണ്ടവരാണ് എന്ന ഒരു നയസമീപനത്തിൽ നിന്ന് ഗവൺമെൻറ് സമ്പൂർണ്ണമായും പിൻവാങ്ങുകയാണ്. ന്യൂനപക്ഷങ്ങളെ അങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടവരല്ല, പ്രത്യേകമായ ഒരു അറ്റൻഷൻ ആവശ്യമില്ലാത്തവരാണ് എന്നൊരു നയത്തിലേക്ക് മാറിയതിൻ്റെ സൂചനയാണിത്.
അതെ, തീർച്ചയായിട്ടും അതാണ്. അതിൽ ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രചാരമുള്ള കോഴ്സാണ്. യൂസുഫ് അലിയുടെ മകന് സ്കോളർഷിപ്പ്, എന്താണ് സി കെ ജാനുവിൻ്റെ, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഹിന്ദുവിൻ്റെ മക്കൾക്ക് ഒന്നുമില്ല. ഇത് ഇവർ സ്ഥിരം ഒരു ഫോർവേഡാണ്. അതിൽ വസ്തുത എന്താണ്, ഇവിടെ ഈ വളരെ നേരത്തെ തന്നെ SC ST വിഭാഗങ്ങൾ, ഹിന്ദു വിഭാഗത്തിലെ ദുർബലരായ ആളുകൾക്ക് പല വിധത്തിലുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അത് പര്യാപ്തമാണോ അല്ലേ എന്നുള്ള വേറെ വിഷയം. എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റ് എന്താണ്, ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രത്യേകമായി പരിഗണിക്കണം, എഫേമേറ്റീവ് ആക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ നിലക്ക് UPA ഗവൺമെൻറ് കാലത്താണ് ആ ഒരു സ്കീമിലേക്ക് മുസ്ലിങ്ങളെയും കൊണ്ടുവരുന്നത്. അതിന് വളരെ സുവ്യക്തമായൊരു കാരണമുണ്ട്. അന്ന് ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ വെക്കുന്നു. വളരെ എനിക്ക് തോന്നുന്നു 1.5 വർഷത്തോളം എടുത്തൊരു പഠനമാണ്.
2005 മാർച്ചിൽ വെച്ചിട്ട് 2006 ഡിസംബറിൽ
റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ജീവിതാവസ്ഥകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും ആധികാരികമായ പഠനമാണ്. അതൊരു ഗവൺമെൻറ് ഡോക്യുമെൻ്റാണ്, ഒരു ഔദ്യോഗിക രേഖയാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ ഒരു കണ്ടെത്തലുണ്ട്, ഇന്ത്യയിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തേക്കാൾ പിറകിലാണ് പല ഇൻഡെക്സിലും മുസ്ലിങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെ സർക്കാർ ഒരു പഠനം നടത്തി ഒരു വിഭാഗം പിന്നിലാണെന്ന് കണ്ടാൽ പിന്നെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? അവർക്കായിട്ട് പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരിക. അതിനെക്കുറിച്ച് ആ രേഖയിൽ തന്നെ, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ് എഫേമേറ്റീവ് ആക്ഷൻ. ആ എഫേമേറ്റീവ് ആക്ഷൻ്റെ ഭാഗമായിട്ട് കുറേ സ്കീംസ് അവർ കൊണ്ടുവരുന്നു. ഈ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം വരുന്നു. അപ്പോൾ അത് ഈ ഒരു കോൺസെപ്റ്റിന് തന്നെ ഇവർ ഈ ഹിന്ദുത്വ രാഷ്ട്രീയമെതിരെ, അതിനെക്കുറിച്ച് അവർ പറയുന്നത് മുസ്ലിം പ്രീണനമാണെന്നാണ്. അപ്പോൾ ഈ SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ സ്കീമുകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയുക? SC ST പ്രീണനം എന്ന് പറയുമോ? അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് സവിശേഷമായ പ്രശ്നങ്ങളെ സവിശേഷമായി അഡ്രസ്സ് ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ കാഴ്ചപ്പാട് അവർ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രമാണ് പ്രശ്നമാകുന്നത്. അതുകൊണ്ട് ഇതിനോടുള്ള ഒരു വിപ്രതിപത്തി അവർക്ക് നേരത്തെ ഉണ്ട്. ക്രമപ്രവൃതമായി ഇതിങ്ങനെ ഓരോന്നോരോന്ന് കുറച്ച് വരികയാണ്. അതിൽ ഈ തവണ 38% മൊത്തം കുറവ് വന്നുള്ളത്. അത് രസകരമായ ഒരു കണക്ക് ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. ഈ നയാ മൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്, ഈ ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള 265 crore കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അതിൻ്റെ അലോക്കേഷൻ, ബജറ്ററി അലോക്കേഷൻ. ഇത്തവണ അത് 1,00,000 രൂപയാണ്. 1,00,000 രൂപ ഇതിൻ്റെ ഫോം അടിക്കാൻ ഇന്ത്യയിൽ മൊത്തം നടപ്പിലാക്കേണ്ട സ്കീമല്ലേ? അപ്പം ഇങ്ങനെ അങ്ങേയറ്റത്തെ അവഗണനയാണ് ഇതിൽ കാണുന്നത്. ഇതിൽ പക്ഷേ ഇതിൽ ഇവർ പറയണ ഒരു വേറൊരു സിദ്ധാന്തമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു രാജ്യമായിട്ട് ഒന്നാകെ വികസിക്കുകയാണ്, അതിനങ്ങനെ പ്രത്യേകം ഇങ്ങനെ കാണേണ്ടി വരില്ല. സബ് കാ സാത്ത്, സബ് കാ വികാസ്, രാജ്യം മൊത്തം വികസിക്കുമ്പോൾ എല്ലാവരും വികസിക്കും. എന്തിനാപ്പം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട്, എന്തിനാപ്പം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട്, എന്തിനാപ്പം SC ST മാത്രമായിട്ട്, അല്ലെങ്കിൽ എന്തിനാണ് പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് ഭാഗമായി? ഇതേ ചോദ്യം തമിഴ്നാട് മുഖ്യമന്ത്രി, തമിഴ്നാടിന് ബജറ്റിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇതേ മറുപടിയാണ് പറയുന്നത്. അങ്ങനെ തമിഴ്നാട് എന്ന് പ്രത്യേകമായിട്ട് നോക്കണ്ട, അല്ലെങ്കിൽ കേരളം എന്ന് പ്രത്യേകം നോക്കണ്ട, രാജ്യം മൊത്തം വികസിക്കുകയാണ്. ഈ ഈ ഈ നമ്മുടേതുപോലെ വൈവിധ്യം നിറഞ്ഞൊരു രാജ്യത്ത് ഈ സമീപനം തന്നെ തെറ്റാണ്. ഇപ്പോൾ കശ്മീരിൻ്റെ പ്രത്യേക പദവിയെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ഉന്നയിക്കുന്ന സാധനം, എന്തിനാണ് കശ്മീരിന് പ്രത്യേക പദവി? കശ്മീരിന് മാത്രമല്ല പ്രത്യേക പദവി ഉള്ളത്, ലക്ഷദ്വീപിന് പ്രത്യേക പദവിയുണ്ട്, നാഗാലാൻഡിനുണ്ട്, മിസോറാമിനുണ്ട്, മണിപ്പൂരിനുണ്ട്. അതെന്ന് വെച്ചാൽ അതാത് പ്രദേശങ്ങളിൽ ചില സ്പെസിഫിസിറ്റീസ് അത് കണ്ട് അതിനനുസരിച്ച് ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. പക്ഷേ അത് കശ്മീരിൻ്റെ കാര്യത്തിൽ മാത്രം വലിയ പ്രശ്നമാക്കും. ഇതേ ആളുകളുണ്ട്, വേറെ വലിയ തമാശയുണ്ട് കേട്ടോ, ഒരു രാജ്യം ഒരു നിയമം. ഈ ഏക സിവിൽ കോഡിനെക്കുറിച്ചും ഇത്തരം പ്രത്യേക പദ്ധതികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ സ്ഥിരം ഉയർത്തുന്ന, പെട്ടെന്ന് ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു മുദ്രാവാക്യമാണ്, ഒരു രാജ്യം ഒരു നിയമം. ഇതേ രാജ്യത്ത് നിഷാദെ ഇൻകം ടാക്സിൽ ഹിന്ദു ജോയിൻറ്റ് ഫാമിലിക്ക് പ്രത്യേക നിയമമാണ്. ഒരു ഹിന്ദു ജോയിൻറ്റ് ഫാമിലിയെ ഒരു അസസി, ഒരു ഇൻഡിവിജ്വലായിട്ടാണ് നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഖണ്ഡിക 2 (31) പ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ആൻസസ്റ്ററുടെ പിൻഗാമിയായിട്ട് വരുന്ന ആളുകളെല്ലാം ഒരു ഇൻഡിവിജ്വലായിട്ടാണ് പരിഗണിക്കുന്നത്. അവരുടെ എല്ലാ സ്വത്തും നിഷാദ് എങ്ങനെയാണോ ഇൻകം ടാക്സ് അടക്കുന്നത് അത്രയേ അവരെല്ലാവരും കൂടി അടക്കേണ്ടതുള്ളൂ. അതിന് സാങ്കേതികമായി HUF എന്നാണ് പറയുന്നത്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഫഷൻ അതിൻ്റെ പേര് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണെങ്കിലും അതിൻ്റെ ഇത് പ്രൊവിഷൻ ഹിന്ദു ജൈന സിഖ് മതക്കാർക്ക് ലഭ്യമാണ്. എന്ന് പറഞ്ഞാൽ അദാനിക്കും ഹിന്ദു ഡിവൈഡഡ് അൺഡിവൈഡഡ് HUFന്റെ ആനുകൂല്യം കിട്ടും. അവരുടെ കുടുംബം മൊത്തം ഒരു ഇൻഡിവിജ്വലായിട്ടേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പിൽ കാണുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം ലോകത്തെല്ലായിടത്തും ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്, കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ വർഷവും കൂട്ടുകുടുംബം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അഫ്ലുവൻ്റായുള്ള ആളുകളെല്ലാം ഈ HUF കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നു, അങ്ങനെ കയറിപ്പോകുന്നു. ഒരു രാജ്യം ഒരു ഈ നിയമത്തിൻ്റെ വേറെ എന്താ പറയുക, ഇത് പൊതുഖജനാവിന് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന നിയമമാണ്.
യെസ്,
കാരണം ഒരു കുടുംബത്തിൽ 10 നികുതി അടക്കേണ്ട ഇൻകം ടാക്സ് അടക്കേണ്ടിടത്തിൽ 20 ഇൻകം ടാക്സ് അടക്കേണ്ടടുത്ത് ഒരാളെ അടക്കുന്നുള്ളൂ. ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന നിയമമാണിത്. പക്ഷേ ഒരു രാജ്യം ഒരു നിയമം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾ ഇതിനെക്കുറിച്ചൊന്നും പറയില്ല. അപ്പോൾ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യം ഒരു നിയമം, ഈ സവിശേഷ പരിഗണന, ഇത്തരം വിഷയങ്ങളെ പ്രശ്നവൽക്കരിക്കുക, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തടത്ത് അത് ഇഷ്ടമുള്ളിടത്ത് നടപ്പിലാക്കുക, ഇഷ്ടമില്ലാത്തടത്ത് തടയുക. ഈ സമീപനത്തിൻ്റെ തുടർച്ചയാണ് ഇതിനകത്തും കാണുന്നത്. അതിൽ ഒടുവിലത്തെ കാര്യമാണ് ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷം വാങ്ങിയ ആളുകളുടെ വീട്ടിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ വരികയാണ്. ഈ പഞ്ചായത്തിൽ നിന്ന് ലോണിന് പശുവിന് ആടിനൊക്കെ എടുത്താൽ ആ പശുവിൻ്റെ ചെവിയുമ്മലൊരു സാധനം തൂക്കിയിട്ടാണല്ലേ, അതേപോലെ ഈ കുട്ടികളെ ചാപ്പയടിക്കാനുള്ള പദ്ധതിയാണ് നടക്കാൻ പോകുന്നത്.
നസ്രക്ക് എന്താ തോന്നുന്നു,
ഈ പദ്ധതി ഏതാണ്ട് നിർത്തലാക്കാനാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഈ പദ്ധതിയുടെ ഇപ്പോൾ 2005 വന്നതിന് ശേഷം അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിലെടുത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഒക്കെ ഉള്ള ഇപ്പോൾ വിദ്യാഭ്യാസം ഇതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയ മുസ്ലിം സമുദായം എവിടെയൊക്കെ ഉണ്ടെന്നറിയാലോ. ഇവിടുത്തെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ റിസർച്ച് തലത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വന്നിട്ടൊരു കാലം ഇതിന് ശേഷമാണ്. പിന്നെ ഈ ഏതാണ്ട്
അർജുൻ സിംഗ് വിദ്യാഭ്യാസ
മന്ത്രിയായിരിക്കുന്ന ഈ കാലത്ത് എന്താ വെച്ചാൽ പണ്ട് നമ്മൾ 10th നിർത്തിയിരുന്ന പോലെ തന്നെ ഏതാണ്ട് 10th കഴിഞ്ഞാൽ 10th കഴിഞ്ഞ വിദ്യാഭ്യാസം നിർത്തിയിരുന്ന ഒരവസ്ഥയെന്ന് മുസ്ലിം കുടുംബങ്ങൾ മാറുകയും ഡിഗ്രി മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ടി വന്ന റിസർച്ച് തലത്തിലേക്കൊക്കെ കുട്ടികളെ വിടാന്നുള്ള ഒരു ധൈര്യം കിട്ടിയത് ഈ ഒരു പിന്നെ ഈ പ്രത്യേകിച്ച് ഈ മൗലാന ആസാദ് പിന്നെ ഇത് വന്നതിന് ശേഷമാണ്. കാരണം എന്താ പറഞ്ഞാൽ UGC റിസർച്ച് ഫെലോഷിപ്പിന് തുല്യമായിട്ടുള്ള തുകയാണ് കിട്ടുന്നത്, ഇതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസം നടത്തിപ്പോകുന്ന ആളുകളുടെ. ഇവരുടെ വീടുകൾ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ വന്നാൽ എന്താണ് സംഭവിക്കുകയെന്നറിയാം. ഇപ്പം നേരത്തെ ഈ മദ്രസ നവീകരണത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഈ കാലത്ത് തന്നെ അർജുൻ സിംഗിൻ്റെ കാലത്ത് തന്നെ മദ്രസ നവീകരണത്തിന് മദ്രസ വിദ്യാഭ്യാസ നവീകരണത്തിന് വേണ്ടിയിട്ട് പിന്നെ പ്രത്യേക ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നിട്ട് ഈ ഗവൺമെൻറ് വന്നപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ മദ്രസ നവീകരണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ച മദ്രസകൾ പരിശോധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സംഭവിക്കുക, ഈ ഫണ്ട് വാങ്ങിയ കുട്ടികളുടെ സ്കൂളുകൾ പരിശോധിക്കുന്നത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നത് മനസ്സിലാക്കാം, സ്കൂളുകൾ വീടുകൾ പരിശോധിച്ചാൽ ഉത്തരേന്ത്യൻ നിലവാരത്തിലുള്ള വീടുകളും കേരളത്തിലെ നിലവാരത്തിലുള്ള ഒരു മുസ്ലിം വീടും വെച്ച് നോക്കിയാൽ പിന്നെ അടുത്ത റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൻ്റെ ഒരു പരിണിതി വല്ല ഉണ്ടാവുക എന്താ വെച്ചാൽ ഇവിടെയുള്ള ആളുകൾ ഈ പിന്നെ സ്കോളർഷിപ്പിന് അർഹരല്ല, അതിനേക്കാൾ കൂടുതൽ ജീവിത നിലവാരം ഉയർന്ന ആളുകളാണ് എന്നാ പറയാൻ. കാരണം മറ്റേതായ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കണ്ടെത്തൽ തന്നെ പിന്നെ ഈ ഗോത്രവർഗക്കാരേക്കാൾ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളുടെന്നാണ്. അതിൻ്റെയൊക്കെ പഠനത്തിൻ്റെയൊക്കെ ഇത് പിന്നെ തുടർച്ചയായിട്ടാണ് ഇവിടെ പാലോളി കമ്മീഷൻ വരുന്നതും പാലോളി കമ്മീഷൻ ഈ പിന്നെ നിർദ്ദേശം വെക്കുന്നതും അങ്ങനെ കേരളത്തിൽ അടക്കം ഇത് നടപ്പാക്കുന്നു. അതായത് ഇവിടെ ഇത് വന്നിട്ട് വീടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സാമാന്യം ഉത്തരേന്ത്യയിലത്തൊക്കെ മുസ്ലിം വീടുകൾ വെച്ച് നോക്കുമ്പോൾ ഗലികളല്ല ഇവിടെ ഉള്ളത്, പിന്നെ വീടുകൾ തന്നെയാണ്. അപ്പം ഈ വീടുകളുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഇത് ഒരാവശ്യമില്ലാത്ത സാധനമാണ് എന്നുള്ള റിപ്പോർട്ട് വരികയും ഇത് നിന്ന് പോകലുമായിരിക്കും ഉണ്ടാവുക.
യെസ്, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ നിന്ന് സമ്പൂർണ്ണമായും സർക്കാർ പിന്തിരിയുന്നതിൻ്റെ സൂചനയായിട്ട് ഇതിനെ എടുത്താൽ പോലും തെറ്റില്ല. കാരണം ആ നിലയ്ക്ക് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, ഇല്ലോജിക്കലായി. എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നാമമാത്രമായ ഫണ്ടുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് ഒരു പരിഹാസ്യമായ സമീപനം എടുക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്നാണ് ഇനി വിട്ടുനോക്കേണ്ട കാര്യം. നമ്മുടെ മൂന്നാമത്തെ വിഷയം, കേരളത്തിൽ നിന്നുള്ള എം പി എ റഹീം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ, അതിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ചില ഗ്രാമർ മിസ്റ്റേക്ക് വന്നു പറ്റിപ്പോയി, ചില തെറ്റുകൾ വന്നുപോയി എന്നിവരിൽ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഫേസ്ബുക്കിലും മറ്റും. അപ്പോൾ ഇംഗ്ലീഷ് നന്നായി അറിയാമെങ്കിൽ പോയാൽ പോരെ, ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ നാണക്കേരുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു ആ കൂട്ടത്തിൽ ചില ആളുകൾ. അപ്പോൾ രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ പോയി സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ തെറ്റിപ്പോകുന്നത് ഒരു മഹാ അപരാധമാണോ പിഴവാണോ അതൊരു ക്വാളിറ്റി പ്രശ്നമാണോ? നമ്മുടെ ഇന്ത്യയിലെ പാർലമെൻറ്റിനകത്തിരിക്കുന്ന എത്ര എം പിമാർക്ക് സത്യത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം? ഇംഗ്ലീഷ് സംസാരിച്ചത് കേട്ടാൽ മനസ്സിലാവുന്ന എത്ര ആളുകൾ സഭയ്ക്കകത്തുണ്ട്? അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായി ക്വാളിഫൈഡായ ആളുകൾ മാത്രമാണോ ജനപ്രതിനിധികളാവേണ്ടത്? അവർക്കാണോ നന്നായി രാഷ്ട്രീയം പയറ്റാൻ കഴിയുക? അങ്ങനെ കുറേ ചോദ്യമുണ്ട് അതിനകത്ത്. നാസർക്ക് എന്താണ് തോന്നുന്നത്, ഈ എന്താ പറയുക, ഗ്രാമർ മിസ്റ്റേക്കൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുമ്പോഴാണോ ഒരു പൂർണ്ണ പൊളിറ്റീഷ്യനാവുക?
ആ അങ്ങനത്തെ ഒരു കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യൻ പൊളിറ്റിക്സിലും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് എന്ന്? നാലാളുകളാണെന്നാണ് എൻ്റെ ഓർമ്മ. മണിശങ്കരയ്യറിന് ഇംഗ്ലീഷിനെ പറ്റി തന്നെ വേറൊരു കമൻ്റ് ഉണ്ട്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, നല്ല ഇംഗ്ലീഷിൽ പിന്നെ നോൺസെൻസാണ് പറയുകയെന്നല്ല. അപ്പോൾ മണിശങ്കരയ്യർ, പിന്നെ ചിദംബരം, സുബ്രഹ്മണ്യസ്വാമി, ഇപ്പം ബിജു ജനതാദളിൻ്റെ നേതാവായിട്ട് വന്നിട്ടുള്ളൊരു പിന്നെ വൈജയന്തി മഹാപാത്ര എന്ന് പറഞ്ഞിട്ട് ഒഡീഷ എന്നുള്ളൊരു കക്ഷി, ഈ നാലാളുകളാണ്.
മഹാമൈത്ര
ഇതിൽ വന്നിട്ടില്ല.
തരൂരൊക്കെ ഇല്ല,
തരൂർ വന്നത് വേറെ തരത്തിലാണ്. തരൂർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, പക്ഷെ ആളുകൾക്ക് ആർക്കും മനസ്സിലാവില്ല. പിന്നെ ഇംഗ്ലീഷ് സ്പീഡ് കൂടുതലാണ്, ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് തരൂർ എന്താണ് പറയുന്നതെന്ന് നല്ല ഇംഗ്ലീഷ് ആയിരിക്കാം, തരൂരിന് അറിയാമായിരിക്കാം നല്ല ഇംഗ്ലീഷാണെന്ന്, പക്ഷേ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട്.
ഇത് സ്റ്റഡി റിപ്പോർട്ടാണ്. എന്താണ്
സ്റ്റഡി റിപ്പോർട്ടല്ല, അത് ഒരു പാർലമെന്റിന്റെ അകത്തും പുറത്തുള്ള ആൾക്കാർ തന്നെ ഈ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർ തന്നെ ഇരുന്നിട്ട് എണ്ണെടുത്ത് നോക്കിയതാണ്. എന്താ വെച്ചാൽ അതിന്റെ കാരണം പശ്ചാത്തലം വരുന്നത് എങ്ങനെ വെച്ചാല് പിന്നെ ഇന്ത്യയിൽ ഈ ഭാഷാ പ്രശ്നം തുടക്കം മുതൽ തന്നെ ഉള്ളതാണ്. ഇപ്പം പിന്നെ എന്താണ് പറയുക, ഈ നമ്മളുടെ ഇത് രൂപീകരിച്ചു കഴിഞ്ഞപ്പം ഭരണഘടനാ അസംബ്ലിയിലെ ഭരണഘടനാ സമിതി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയൊക്കെ കഴിഞ്ഞതിന് മുമ്പ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അവസാന കാലത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച പിന്നെ എന്തായിരിക്കണം ഭാഷ എന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ ഭാഷ പാർലമെൻറ്റിൻ്റെ അടക്കമുള്ള ഇന്ത്യയുടെ ഒരു ഭാഷ എന്തായിരിക്കണം, പാർലമെൻറ്റ് നടപടിക്രമങ്ങൾക്ക് അടക്കമുള്ളതിൻ്റെ ഭാഷ എന്തായിരിക്കണം. അവസാനം അന്ന് തീരുമാനിച്ചത് ദേവനാഗരി ലിപിയിൽ എഴുതുന്ന ഹിന്ദിയും ഇംഗ്ലീഷ് 15 വർഷത്തേക്ക്, 15 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ പാർലമെൻറ്റിന് നീട്ടാം എന്നും. അങ്ങനെയാണ് തുടക്കം. അതിനുശേഷം പിന്നെ പാർലമെൻറ്റ് നീട്ടിയല്ലാതെ വഴിയില്ല. എന്നിട്ട് തന്നെ ആലോചിക്കണം, നമ്മൾ തുടക്കത്തിൽ തന്നെ മൂന്ന് പിന്നെ ഏതാണ്ട് 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1957 ആയപ്പോഴത്തേക്ക് മൂന്ന് ഭാഷാ കമ്മീഷൻ വെച്ച രാജ്യമാണിത്. ആദ്യം ധർ കമ്മീഷൻ വരുന്നു, പിന്നെ ജെ വി പി കമ്മീഷൻ, ജവഹർലാൽ നെഹ്റുവും പിന്നെ വല്ലഭായ് പട്ടേലും പിന്നെ നമ്മളെ ഈ പട്ടാഭി സീതാരാമയ്യയും കൂടെയുള്ള ജെ വി പി കമ്മീഷൻ, അത് കഴിഞ്ഞിട്ട് ഫസൽ അലി കമ്മീഷൻ വന്നിട്ട് അതിൻ്റെയും ശേഷമാണ് പിന്നെ ഈ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വരുന്നത്. കാരണം പല സംസ്ഥാനങ്ങളിലും ഇത് ഈ പ്രശ്നമുണ്ട്, ഒരു സംസ്ഥാനത്തെ നിയമസഭയിൽ ഒരു ഭാഷ സംസാരിച്ചാൽ പോരാന്നുള്ള പ്രശ്നം, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. പിന്നെ ഭാഷ അറിയാത്ത മനുഷ്യന്മാർ തന്നെയാണ് ഈ രാഷ്ട്രീയം ഇത്രയും കാലം കൈകാര്യം ചെയ്തിട്ടുള്ളത്.
യെസ്.
ഇപ്പം എനിക്ക് ഓർമ്മയുള്ളത് പിന്നെ നമ്മളുടെ ദേവഗൗഡ പ്രധാനമന്ത്രി ആവാൻ തീരുമാനിച്ചു, ദേവഗൗഡയെ പ്രധാനമന്ത്രിയാക്കാൻ അന്നത്തെ ദേശീയ മുന്നണി തീരുമാനിച്ചു. എന്നിട്ട് പിന്നെ സി പി എമ്മിൻ്റെ ഹർകിഷൻ സിംഗ് സുർജിത്തും ദേവഗൗഡ അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ ഇരുന്നിട്ട് പത്രസമ്മേളനം നടത്തുന്നു. ഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഇരുന്നിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ അന്നത്തെ പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ പത്രാധിപരായിരുന്ന എഡിറ്റർ തന്നെയായിരുന്ന ആൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിന്നെ ഹിന്ദി അറിയാത്ത ഒരാൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയാവാം. അന്ന് ഹർകിഷൻ സുർജിത്ത് ഒക്കെ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കായിരുന്നു, എന്ത് നോൺസെൻസാണ് നിങ്ങൾ പറയുന്നത്, ഹിന്ദി അറിയാത്ത ആൾക്ക് ഈ രാജ്യത്ത് പ്രധാനമന്ത്രി ആവണ്ടേ എന്ന് ചോദിച്ചു. ഇങ്ങനത്തെ ഭയങ്കര പ്രശ്നമുണ്ട് ഈ ആ കാലത്തൊക്കെ. ഇത് ഹിന്ദി പോലും ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോൾ എന്നിട്ട് അവസാനം ദേവഗൗഡ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ദിവസത്തിൽ സംഭവിച്ചെന്താ വെച്ചാൽ, ദേവഗൗഡ ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിന്നെ പിൻവലിച്ചു കോൺഗ്രസ്. അന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് പിന്നെ ഇയാളാണ് നമ്മളെ സീതാറാം കേസരിയാണ്. സീതാറാം കേസരി പറഞ്ഞു നിക്കമ്മ ഗവൺമെൻറ്റായിരുന്നു. ആർക്കും മനസ്സിലായില്ല അത്. പിന്നെ പലരും വിചാരിച്ചു മൂപ്പർ പറഞ്ഞപ്പോൾ തെറ്റിയതാണ്. അത് മൂപ്പർ ചില തനി നാടൻ ബീഹാരി ഹിന്ദി പറഞ്ഞതാണ്. നിഷ്കാമ എന്നുള്ളത് മൂപ്പർ പറഞ്ഞതാണ്, നിക്കാമ ഗവർ. എന്നിട്ട് നമ്മളൊക്കെ അന്ന് നിക്കാമേൻ്റെ അർത്ഥം തിരഞ്ഞെടുക്കായിരുന്നു. എന്തിനേറെ പറയുന്നു പിന്നെ വേറെ ഒരു ഘട്ടത്തിൽ പിന്നെ മൂപ്പരെ പറ്റിയിട്ട്, ഈ സീതാറാം കേസരിയെ പറ്റിയിട്ട് തന്നെ വേറൊരാൾ ഒരിക്കൽ പറഞ്ഞു, പിന്നെ ഈ സീസൺഡ് പൊളിറ്റീഷ്യൻ. അപ്പോൾ പത്രക്കാർ തന്നെയും എനിക്ക് ഓർമ്മയുള്ളത് ഈ കേരളത്തിൽ നിന്ന് പോയ പത്രക്കാർ തമ്മിൽ സീസൺ പൊളിറ്റീഷ്യൻ എന്നല്ലേ അർത്ഥം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പലരും വിചാരിച്ച് നമ്മൾ ഈ സീസണിൽ ഇങ്ങനെ പിന്നെ ഈ ചാകര പോലെ സീസണിൽ ഇങ്ങനെ
ഇതാവുന്ന
പ്രത്യേക സീസണിൽ മാത്രം പറയുമോ, ആ സമയത്ത് വേറൊരാളാണ് വിളിച്ചിട്ട് അത് തരേണ്ട, സീസൺ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞതിന് വേറെ അർത്ഥമുണ്ട് എന്ന്. എന്ന് പറഞ്ഞാൽ ഇത് അത്ര വലിയൊരു പ്രശ്നമുള്ള കേസല്ല ഇത്. ഈ പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോലെ, ഇന്നലെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അതിഗംഭീരമായിട്ട് തെറ്റിയില്ലേ പിന്നെ
നിർമ്മലാ സീതാരാമൻ.
നിർമ്മലാ സീതാരാമന് മൂപ്പരെന്താ പറഞ്ഞത്, അല്ല മൂപ്പത്തി എന്താ പറഞ്ഞത്, മൂപ്പത്തി പറഞ്ഞത് ഓൾഡ് പൊളിറ്റിക്കൽ വാഹനങ്ങൾ മുഴുവൻ ഒഴിവാക്കണം എന്ന്, പൊല്യൂട്ടഡ് എന്ന് പറയുന്നതിന് പകരം. ഈ പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ റഹീമിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, റഹീമെല്ലാവരും കളിയാക്കുന്ന ഒരാളായതുകൊണ്ട് ഈ രാഷ്ട്രീയ എതിരാളികളെ കളിയാക്കുന്നതിലൊരു അതിർത്തി ഇല്ലാതെ ഒത്തുകൊണ്ട് വരുന്നൊരു പ്രശ്നമാണ് റഹീമിനെ പറ്റിയെന്ന്. റഹീമിനെ കളിയാക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടിയപ്പോൾ മറ്റൊരു തിരിച്ചു പിന്നെ ഇതാക്കിയെന്നല്ലാതെ സത്യത്തിൽ ഇതിൻ്റെ ഒന്നൊരു സാഹചര്യവും ഇല്ല. ഇപ്പോൾ എനിക്കിപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയുണ്ട് സമ്പത്തിൻ്റെ ലോക്സഭയിൽ ആദ്യത്തെ പ്രസംഗം, സമ്പത്ത് മലയാളത്തിലാണ് പ്രസംഗിച്ചത്. സമ്പത്ത് മലയാളത്തിൽ പ്രസംഗിച്ചപ്പോൾ ദീർഘമായിട്ട് സംസാരിച്ചു, നല്ല പ്രസംഗമായിരുന്നു. അപ്പോൾ ഇപ്പുറത്തു നിന്നുള്ള ആൾക്കാർ സമ്പത്തിൻ്റെ പ്രസംഗം സമ്പത്തിൻ്റെ ഇംഗ്ലീഷിൽ സംസാരിക്കണം, ആദ്യത്തെ പ്രസംഗമാണ് കന്നി പ്രസംഗം ഇംഗ്ലീഷിൽ പ്രസംഗിക്കണം എന്ന് ചിലർ ആവശ്യപ്പെട്ടു, ചിലർ പറഞ്ഞു. അത് പിന്നെ ഇത് ഉയർത്തി എന്താ പറയുക പിന്നെ എതിർപ്പുയർത്തി എതിർപ്പുയർത്തി എനിക്ക് അന്ന് മനോഹർ ജോഷിയാണ്, ശിവസേനയുടെ മനോഹർ ജോഷിയാണ് പിന്നെ സ്പീക്കർ. മനോഹർ ജോഷി റൂളിംഗ് കൊടുത്തു അങ്ങനെയല്ല ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള ഷെഡ്യൂൾഡ് ഭാഷകൾ 22 അതിലേതാണെങ്കിലും മെമ്പർക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കാം. പിന്നെ നേരത്തെ സഭയെ നേരത്തെ ചേർന്ന് അറിയിക്കണമെന്ന് മാത്രം, അത് തന്നെയും പിന്നെ ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ട്രാൻസ്ലേറ്റർ ഏർപ്പെടുത്താനുള്ള സൗകര്യത്തിന് സമയത്തിന് വേണ്ടിയിട്ട് നേരത്തെ പിന്നെ അറിയിക്കണം ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന്. അങ്ങനെ സംസാരിച്ചാൽ മതി, അത് ഇത്ര വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കളിയാക്കലുകൾ കേരളത്തിൽ തന്നെ ഇന്ന് പോയിട്ടുള്ള പല ആളുകൾക്കൊരു മുമ്പും കളിയാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മളതല്ലാത്തൊരു ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നൊരു അബദ്ധമാണല്ലോ.
യെസ്, ദിവസം ഈ മലയാളികളുടെ ഒരു പ്രശ്നമാണോ ഈ ഇംഗ്ലീഷ് പെർഫെക്ഷൻ ഇഷ്യൂ, അതൊരു ഒരു മനുഷ്യൻ്റെ പെർഫെക്ഷൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഫിക്സ് ചെയ്യാൻ നിൽക്കുക ഉള്ളത്?
മലയാളികളുടെ മാത്രം ഇഷ്യൂ അല്ല. ഇപ്പം ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നിഷാദ് റഹീമിൻ്റെ പ്രസംഗം കേട്ടില്ലേ?
ആ കേട്ടു.
നിഷാദിന് മനസ്സിലായില്ലേ റഹീം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി?
യെസ്, യെസ്.
ഭാഷ തോന്നുന്ന എന്തിനാ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യം മനസ്സിലാവും,
കാര്യം മനസ്സിലാവും, അത്രയല്ലേ ഉള്ളൂ. പിന്നെ അതിൽ വേറെ തർക്കമൊന്നുമില്ല. പണ്ട് ബഷീറിനോട് അദ്ദേഹത്തിന് അനുജൻ അബ്ദുൽ ഖാദറാണെന്ന് പിന്നെ കഥകളിൽ വ്യാകരണമില്ല ഇതിൽ ആഖ്യാതം എവിടെയെന്ന് ചോദിച്ചു. ബഷീർ നിന്റെ പൊളുങ്കൂശ വ്യാകരണമായിട്ട് പോടേന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ആരോ അദ്ദേഹം സംസാരിക്കുന്ന ജനങ്ങൾ അദ്ദേഹം ആരായിട്ടാണോ എൻഗേജ് ചെയ്യുന്നത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് റഹീമിന് സാധിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നേതാവായിട്ട് വന്നത്. അപ്പോൾ അതിൽ പിന്നെ വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം അപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പോൾ റഹീമിൻ്റെ കാര്യത്തിൽ റഹീം എന്താണ്, ഐ ആം കമ്മിങ് ഫ്രം കേരള ഹു ഈസ് ഗോഡ്സ് ഓൺ കൺട്രി, അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ആഖ്യാതം എവിടെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പുളുങ്കൂഷം ഗ്രാമറ് അത് തപ്പി നടക്കേണ്ട കാര്യമില്ല. പക്ഷേ നിഷാദ് പറഞ്ഞാൽ ആ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷുകാരുടെ കോളനി ആയിരുന്നല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ഭയങ്കര സംഭവമാണ്, ഇംഗ്ലീഷാണ് ആഢ്യ ഭാഷ അല്ലെങ്കിൽ ഭയങ്കര മഹത്തരമായ ഭാഷ എന്നൊരു അബോധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുന്നത്. ഇത് ഇപ്പോൾ റഹീം പരിഹസിക്കപ്പെടുന്നു, സി പി എംമാർ വേറെ ആളുകൾ കോൺഗ്രസ്സുകാരുടെ പ്രസംഗം മോശമായാൽ തെറ്റിപ്പോയാൽ കളിയാക്കും, ഈ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് മോഡിയെ കളിയാക്കും, മോഡിയുടെ ഇംഗ്ലീഷ് മോശം ഇതെന്താണ് ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്
എം ആർ എസ് സിരിസേന എന്നൊക്കെ പറഞ്ഞ
അതിലൊക്കെ. ഇപ്പം ഇന്ത്യ ഇപ്പം മോഡി അത്രയെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ നിഷാദ് നോക്കൂ, ലോകത്തെ ഏതെങ്കിലും രാഷ്ട്രത്തലവന്മാർ, ജർമ്മനിയുടെ ചാൻസലർ എടുക്കുക അല്ലെങ്കിൽ ജപ്പാൻ്റെ പ്രധാനമന്ത്രി എടുക്കുക, ഇവരൊന്നും ഇംഗ്ലീഷ് ഒരക്ഷരം പറയുന്നില്ലെന്നേ.
പുടിൻ
പുടിൻ ലോകത്ത് ഒരു നമ്മളല്ല, നമ്മളെപ്പോലുള്ള ഈ കോളനി മനസ്സുമായിട്ട് നടക്കുന്ന ആളുകളല്ലാതെ അവർ അവരുടെ ഭാഷയിലാണ് ലോകത്ത് ഏത് വേദിയിൽ പോലും സംസാരിക്കുന്നത്.
ഈ ഫ്രഞ്ചുകാരാണെങ്കിൽ ഒരു കാലഘട്ടം വരെ ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്ന് അവർ തീരുമാനമായിരുന്നു, രാഷ്ട്രീയ തീരുമാനമായിരുന്നു.
ഈ കഴിഞ്ഞ ലോക ഫിഫ ഖത്തർ വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു സ്പെയിനുമായിട്ടുള്ള കളിക്ക് ശേഷം തോന്നുന്നു അഷ്റഫ് ഹക്കീമി പത്രസമ്മേളനത്തിൽ അറബിയിൽ സംസാരിക്കാം. ഹക്കീമിക്ക് ഫ്രഞ്ച് അറിയാം, സ്പാനിഷ് അറിയാം, ഇംഗ്ലീഷും അറിയാം. അപ്പോൾ ഒരാൾ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഹക്കീം പറഞ്ഞു, അതെ ഇൻ്റർപ്രറ്റർ, നിങ്ങൾ ഇൻ്റർപ്രറ്റർ കൊണ്ടുവന്നില്ല എന്നുള്ളത് എൻ്റെ കുഴപ്പമില്ല എന്ന് അയാൾ അറബിയിൽ തന്നെ അതിൽ മറുപടി പറഞ്ഞു. സമാനമായ സംഭവം നമ്മുടെ പാർലമെൻറ്റിൽ ഇപ്പോൾ അടുത്തുണ്ടായിട്ടുണ്ട്. കനിമൊഴി ഈ തമിഴ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ട്രഷറി ബെഞ്ചുള്ള ഒരാൾ ബി ജെ പിയുടെ നേതാവാണ്, അദ്ദേഹം നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കനിമൊഴി എന്താ മറുപടി തന്നറിയോ, നിങ്ങൾ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന ഭാഷ ഭയങ്കര സംഭവം, അതറിയലെന്തോ ഭയങ്കര സംഭവമാണ്, അതിലൊന്നും വലിയ കാര്യമില്ല. റഹീം ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായിട്ട് സംവേദനം ചെയ്യാൻ പറ്റണം. അത് ഭാഷ അറിയാതെ തന്നെ ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷിൽ ഭയങ്കര കഴിവുള്ള ആളാന്ന് റഹീം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് കഴിവില്ലെങ്കിലും ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കും. ഇതെല്ലാം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ
ചെയ്യുന്നത്,
അദ്ദേഹം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഒരു പൊളിറ്റീഷ്യനെ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗ്രാമറിൻ്റെ മീറ്റർ പക്കയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിനൊരു കഥയുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ പരിഹാസത്തിന് ഒരു അർത്ഥമില്ല, ഒരു ലോജിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ നമുക്ക് അവസാനിപ്പിക്കാൻ സമയം, നാളെ ഇരിക്കാൻ വീണ്ടും. നമസ്കാരം.